2019 December 31 ചൊവ്വാഴ്ച കേരള കൌമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ ഡോക്ടർ സി എ ജോസ്കുട്ടി എഴുതിയ ലേഖനം. ഒരു ദശകം മായുമ്പോൾ ഒരു പതിറ്റാണ്ട് കടന്നു പോവുകയാണ്. ഇന്ത്യയിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതും അമേരിക്കയിൽ ട്രംപ് പ്രസിഡന്റായതും ഈ ദശകത്തിലായിരുന്നു. തീവ്ര ദേശീയതയുടെ വളർച്ചയിൽ അധിഷ്ഠിതമായ ബ്രക്സിറ്റും ഐസിസിന്റെ ആവിർഭാവവും ഈ പതിറ്റാണ്ടിന്റെ കാഴ്ചകളാണ്. ലാറ്റിൻ അമേരിക്കക്കാരനായ ഫ്രാൻസിസ് മാർപാപ്പ അവരോധിതനായത് ഈ ദശകത്തിലാണ്. പരിസ്ഥിതി സംബന്ധമായ വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. വലിയ പ്രതീക്ഷയോടെ തുടങ്ങിയ അറബ് വസന്തം സിറിയൻ ദുരന്തത്തിലേക്കും പശ്ചിമേഷ്യയിലെ വർദ്ധിച്ച സംഘർഷത്തിനും ഇടയാക്കി. ചൈന, ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ പാശ്ചാത്യേതര രാജ്യങ്ങൾ ലോകരാഷ്ട്രീയത്തിന്റെ മുന്നണിയിലേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടതും ഈ കാലഘട്ടത്തിലായിരുന്നു. കേരളം വൻ പ്രകൃതി ദുരന്തത്തെയും ഈ കാലയളവിൽ അഭിമുഖീകരിച്ചു. ഈ പശ്ചാത്തലത്തിൽ ലോകരാഷ്ട്രീയം 2019 എന്ത് ചിത്രമാണ് നൽകിയതെന്ന് നോക്കാം. സംഘർഷമോ സമാധാനമോ അനാഥത്വമോ ഒന്നുറപ്പിച്ചു പറയാം, സമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും വേദികളും സാഹചര്യങ്ങളും അന്യം നിന്നു പോവുകയാണ്. താൻപോരിമയും അധികാര കൊതിയും ചേർന്ന് സൃഷ്ടിക്കുന്ന അനിശ്ചിതത്വവും സമാധാനക്കേടുമാണ് കഴിഞ്ഞ 10 വർഷത്തെ പശ്ചാത്തലത്തിൽ 2019 വിലയിരുത്തുമ്പോൾ തെളിഞ്ഞുവരുന്ന ചിത്രം. ബ്രിട്ടന്റെ ബ്രക്സിറ്റും US ചൈന വ്യാപാര യുദ്ധവും മതപ്പാടുമങ്ങാത്ത ട്രംപും സംഘർഷപൂരിതമായ പശ്ചിമേഷ്യയും ശാക്തിക ബലാബലവേദിയാകുന്ന ഇന്ത്യ പസഫിക്കും ഇന്ത്യ പാക് അകൽച്ചയും പ്രവചനാതീതമായ കാലാവസ്ഥയും ചേർന്ന് സൃഷ്ടിച്ചിട്ടുള്ള ഒരു നെരിപ്പോടായി ലോകരാഷ്ട്രീയത്തെ കാണാം. ഐസിസിന്റെ തലവൻ ബാഗ്ദാദിയുടെ മരണം ആ തീവ്രവാദ സംഘത്തിന് തിരിച്ചടിയാണെങ്കിലും അവർ ക്ഷീണിച്ചിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസത്തെ നൈജീരിയയിലെ കൂട്ടക്കൊല വെളിവാക്കുന്നു. ചൈന US ചേരിപ്പോര്. ചൈന അമേരിക്ക ചേരിപ്പോര് പ്രത്യേകിച്ചും വ്യാപാര യുദ്ധം അന്താരാഷ്ട്ര വാർത്തകളിൽ നിറഞ്ഞു നിന്നു. 2016 തിരഞ്ഞെടുപ്പ് വേളയിൽ ചൈന വ്യാപാര വഞ്ചകനാണെന്ന ട്രംപിന്റെ പ്രചാരണം അധികാരത്തിൽ വന്നപ്പോൾ ശക്തി പ്രാപിച്ചു. 2018 ജൂണിൽ തുടങ്ങിവച്ച ചൈനയ്ക്കെതിരെയുള്ള നികുതി വർധനവ് 2019 അവസാനത്തോടുകൂടി ഇരുരാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രത്തെയും സാമ്പത്തിക ഇടപാടുകളെയും ബാധിക്കുന്ന നിലയിലേക്ക് മാറി. യഥാർത്ഥ പ്രശ്നം ചൈനയുടെ വളർച്ച അമേരിക്കയ്ക്കുണ്ടാക്കിയ ആശങ്കയാണ്. തങ്ങളുടെ ഒന്നാം സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് അമേരിക്ക ഭയക്കുന്നു. ഇതിന്റെ ഫലമായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ചേരിതിരിഞ്ഞ് പോരടിക്കുകയാണ് ഈ വമ്പന്മാർ. ചൈന റഷ്യയുമായി ചേർന്ന് പശ്ചിമേഷ്യ, സിറിയ, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ പ്രദേശങ്ങളിലെ വിവിധ വിഷയങ്ങളിൽ അമേരിക്കൻ വിരുദ്ധ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. ഈ അഭിപ്രായ ഭിന്നത ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് ഇൻഡോ പസഫിക് മേഖലയിലാണ്. ഇന്ത്യൻ മഹാസമുദ്രവും പസഫിക് സമുദ്രവും ചേർന്നുള്ള ലോകത്തിലെ ഏറ്റവും തന്ത്രപരമായ മേഖലയാണിത്. തെക്ക് ചൈനാ കടൽ ഉൾപ്പെടുന്ന ഈ പ്രദേശത്താണ് ചൈന തങ്ങളുടെ ഒന്നാം നമ്പർ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത്. ബെൽറ്റ് ആൻഡ് റോഡ് പോലെയുള്ള വൻ പദ്ധതികളിലൂടെയാണ് ചൈന ഇതിന് ശ്രമിക്കുന്നത്. ചൈനയെ നേരിടാൻ അമേരിക്ക ഇന്ത്യയെയും മറ്റ് പരമ്പരാഗത ശക്തികളെയും കൂട്ടുപിടിക്കുന്നു. ഇക്കാര്യത്തിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ പങ്കാളിയായി ഇന്ത്യയെ അവർ കാണുന്നു. ഇന്ത്യ അമേരിക്ക ബന്ധത്തിന്റെ തന്ത്രപരമായ അടിസ്ഥാനം ചൈനയെ ഒന്നിച്ചു നേരിടുക എന്നാണ്. വ്യാപാര യുദ്ധത്തിന്റെ പേരിൽ നടക്കുന്ന ഈ ചേരിപ്പോരിന് സൈനിക ശാക്തിക മാനങ്ങളുണ്ട്. ബ്രക്സിറ്റും ട്രംപും. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിന്മാറുന്നതിന് വലിയ പിന്തുണയാണ് ബ്രിട്ടീഷ് ജനത ബോറിസ് ജോൺസൺ എന്ന പുതിയ പ്രധാനമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. ലോകരാഷ്ട്രീയത്തിൽ ഈ നടപടിക്ക് വലിയ മാനങ്ങളുണ്ട്. 2016 ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ തുടർച്ചയായി ഇതിനെ കാണാം. ലോകരാഷ്ട്രീയത്തിൽ മിതവാദ ശക്തികൾ ക്ഷയിക്കുന്നതിന്റെയും തീവ്ര ദേശീയവാദികൾ ശക്തിപ്പെടുന്നതിന്റെയും സൂചനയാണിത്. ഇന്ന് യൂറോപ്പിലെ 35% ജനത തീവ്ര ദേശീയതയിൽ വിശ്വസിക്കുന്നു. യൂറോപ്പിൽ മാത്രമല്ല ലോകത്താകമാനം ജനസഞ്ചയ രാഷ്ട്രീയം ശക്തിപ്പെടുകയാണ്. ആഗോളവത്കരണത്തിന്റെ ഏറ്റവും വലിയ വക്താക്കളായ അമേരിക്കയും മറ്റും മതിലുകൾ കെട്ടിപ്പൊക്കാനുള്ള ഒരുക്കത്തിലാണ്. നവോത്ഥാന മൂല്യങ്ങളിൽ അടിസ്ഥാനമാക്കിയ മാനവികതയും മനുഷ്യാവകാശങ്ങളും മനുഷ്യത്വവും അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ അപ്രസക്തമാവുകയാണ്. ജനാധിപത്യത്തിന്റെ ചട്ടക്കൂട് തന്നെയാണ് ജനാധിപത്യ മൂല്യങ്ങളെ കശാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പശ്ചിമേഷ്യ സംഘർഷഭരിതം. ഇറാനെതിരെയുള്ള അമേരിക്കൻ ഉപരോധം, സിറിയയിലെ അവസാനിക്കാത്ത സായുധ സമരം, പ്രതിരോധത്തിലായ ഐസിസ്, സൌദി അറേബ്യയ്ക്ക് ഇറാൻ, യമൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള യുദ്ധമുഖം, പരിഹാരം അപ്രാപ്യമാക്കുന്ന പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നങ്ങൾ, ഗതികിട്ടാതെ അലയുന്ന ഇറാഖ്, നൊമ്പരമാകുന്ന കുർദിഷ് ദേശീയത തുടങ്ങിയവ പശ്ചിമേഷ്യയെ ഏറ്റവും സങ്കീർണവും സംഘർഷപൂരിതവുമായ പ്രദേശമാക്കുന്നു. ബാഹ്യശക്തികളായ അമേരിക്ക, റഷ്യ, ചൈന എന്നിവരുടെ ഇടപെടലുകൾ അനിശ്ചിതത്വത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നു. അമേരിക്ക ഇറാൻ യുദ്ധത്തിന്റെ വക്കോളമെത്തി പിന്തിരിഞ്ഞെങ്കിലും വിരട്ടലുകൾക്കും വെല്ലുവിളികൾക്കും ഒരു കുറവുമില്ല. ഐസിസ് തലവൻ ബാഗ്ദാദി കൊല്ലപ്പെട്ടെങ്കിലും അവർ ഉയർത്തുന്ന ഭീഷണി ശക്തം തന്നെ. സൌദി അറേബ്യയിലെ യുവരാജാവിന്റെ സ്വേച്ഛാധിപത്യം മാധ്യമപ്രവർത്തകൻ ഖഷോഗിയുടെ കൊലയിലെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിലെത്തി നിൽക്കുന്നു. പ്രശ്നങ്ങളില്ലാത്ത പശ്ചിമേഷ്യ സ്വപ്നമായി തുടരാനാണ് സാധ്യത. ഇന്ത്യ. കശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആഗോളതലത്തിൽ പിന്തുണ ലഭിച്ചെങ്കിലും മറ്റു പല മേഖലകളിലും വളരുന്ന വൻ ശക്തിയായ ഇന്ത്യയ്ക്ക് ആശങ്കകളും ഇല്ലാതില്ല. ബലാക്കോട്ടും 370 വകുപ്പ് റദ്ദാക്കലും ചേർന്ന് സൃഷ്ടിച്ചിട്ടുള്ള ഇന്ത്യ പാക് ബന്ധത്തിലെ വിടവ് നികത്തുക എളുപ്പമല്ല. പ്രതികാരത്തിനായി കാത്തിരിക്കുന്ന വൈരികളെപ്പോലെയാണ് ഇന്ത്യ പാക് ബന്ധം. എരിവും പുളിയും വേണ്ടുവോളം ചേർക്കാൻ ചൈനയുടെ മസാല കൂട്ടുമുണ്ട്. മോദി ഷിജിൻപിങ് കൂടിക്കാഴ്ച സ്നേഹപ്രകടനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നെങ്കിലും ഇന്ത്യ ചൈന ബന്ധത്തിൽ ഇപ്പോഴും മുഴച്ചു നിൽക്കുന്നത് അവിശ്വാസവും അഭിപ്രായ വ്യത്യാസങ്ങളുമാണ്. പ്രാദേശിക സമഗ്ര സാമ്പത്തിക പങ്കാളിത്തത്തിൽ നിന്നുള്ള പിന്മാറ്റം ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസിയെ ദോഷകരമായി ബാധിക്കും. അമേരിക്ക ഇന്ത്യയുടെ ഉറ്റ സുഹൃത്താണെങ്കിലും ഇന്ത്യയെക്കൊണ്ട് ആയുധങ്ങൾ വാങ്ങിപ്പിക്കുന്നതിലാണ് ട്രംപിന് താൽപര്യം. എന്നാൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി ഇന്ത്യയ്ക്ക് വളരെ അടുത്ത ബന്ധം പുലർത്താൻ കഴിയുന്നുണ്ട്. ആഗോള താപനം. ഇന്ന് മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം. ഇന്തോനേഷ്യ ജക്കാർത്തയ്ക്ക് പകരം മറ്റൊരു തലസ്ഥാനം പണിയുകയാണ്. കാരണം ജക്കാർത്തയെന്ന നഗരം ഏതാനും വർഷങ്ങൾക്കകം അപ്രത്യക്ഷമാകും. 2018 മഹാപ്രളയത്തിലൂടെ കേരളീയർ അനുഭവിച്ചറിഞ്ഞതാണ് കാലാവസ്ഥാ വ്യതിയാനമെന്ന ദുരന്തത്തിന്റെ വ്യാപ്തി. സങ്കടകരമായ കാര്യം, മനുഷ്യരാശിയെ ഇല്ലാതാക്കാൻ പോകുന്ന ഈ അപകടത്തിൽ പോലും ലോകത്തിന് ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനം ചർച്ച ചെയ്യാൻ പോലും ട്രംപ് തയ്യാറല്ല. ഷേക്സ്പീരിയൻ ട്രാജഡികൾ എന്ന പോലെ മനുഷ്യൻ തന്നെ എല്ലാ നേട്ടങ്ങളും സ്വയം ഇല്ലാതാക്കുന്ന അവസ്ഥ. ഇന്ന് ലോകത്തിന് പ്രിയമാകുന്ന ആശയങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും ഫലം കൂടിയാണിത്. ആഗോള രാഷ്ട്രീയം ഒരു പുത്തൻ ശ്രമത്തിലേക്ക് ചുവടുവയ്ക്കുകയാണ്. ശാക്തിക ബലാബലത്തിന്റെ മേൽക്കോയ്മയ്ക്കാണ് ലോകശക്തികൾ ശ്രമിക്കുന്നത്. പരസ്പര വിശ്വാസമല്ലാത്ത മത്സരത്തിന്റെ വേദിയാണിന്ന് ലോകരാഷ്ട്രീയം.